إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهماني رايا സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാനും അതിലായിക്കൊണ്ട് മരണപ്പെടുവാനും ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ച ധാരാളം അമാനത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമാനത്താണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് അമാനത്തേൽപ്പിക്കപ്പെട്ടവന്റെ ബാധ്യത. അത് മുഅ്മിനീങ്ങളുടെ ഉന്നതമായ ഒരു സ്വഭാവ ഗുണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മഅരിജിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീനഹും ലിഅമാനാതിഹിം വ അഹ്ദിഹിം റാഊ. അതാ മുഅ്മിനീങ്ങൾ, അവർ തങ്ങളുടെ അമാനത്തുകളും വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ഏർപ്പെട്ടിട്ടുള്ള കരാറുകളിലും അത് കൃത്യമായി പാലിക്കുന്നവരായിരിക്കും. അതിൽ വഞ്ചന കാണിക്കുന്നവരായിരിക്കുകയില്ല, അതിലൊരു ശതിയും അവർ കാണിക്കുകയില്ല, അത് കൃത്യമായി പാലിക്കുന്നവരായിരിക്കും. സഹോദരങ്ങളെ, കുട്ടികളെന്ന അമാനത്തിന്റെ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. മക്കളെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസാ വ യഹബു ലിമൻ യശാഉ ദുക്കൂർ. ആകാശഭൂമികളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ പടക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺമക്കളെ പ്രദാനം ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പെൺമക്കളെ മാത്രം അവൻ പ്രദാനം ചെയ്യുന്നു. ഔ യുസവ്വിജുഹും ദുക്രാനം വ ഇനാസ, ചില ആളുകൾക്ക് ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളായി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, ചില ആളുകൾക്ക് അല്ലാഹു തആല അവരെ വന്ധ്യരായി തീർക്കുന്നു, അവർക്ക് മക്കളെ നൽകുന്നില്ല. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു എല്ലാം നന്നായി അറിയുന്നവനും എല്ലാ കാര്യത്തിലും കഴിവുള്ളവനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന് ആദ്യമായി നമ്മൾ സ്തുതി പറയുക, അൽഹംദുലില്ലാ എന്ന് ധാരാളമായി പറയുക. പിന്നീട് നമ്മൾ തിരിച്ചറിയുക ഈ മക്കളെന്നുള്ള നിഅമത്ത് അത് വലിയൊരു അമാനത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അത് ഭംഗിയായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചാൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ശുദ്ധ പ്രകൃതിയിലായി ആ മക്കളെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ ആ അമാനത്ത് നമ്മൾ പൂർത്തിയാക്കിയവരാണ്. അത് മുഖേന അല്ലാഹു തആല പൂർത്തിയാക്കിയ ആളുകൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ ഒരു ദുനിയാവിലും നാളെ ആഖിറത്തിൽ സ്വർഗത്തിലും നമുക്ക് ലഭിക്കും. എന്നാൽ സഹോദരങ്ങളെ, അതിൽ വീഴ്ച വരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത താക്കീത് വന്നിട്ടുണ്ട്. അത്തരക്കാർക്ക് കടുത്ത ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് അല്ലാഹു അതിന് പകരമായി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ, عليها ملائكة غلاظ شداد. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അന്ത്യദിനത്തിലുമെല്ലാം വിശ്വസിച്ചിട്ടുള്ള ഈമാനുള്ള ആളുകളെ, കു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭാര്യമാരെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്തിൽ നിന്നാണ് സൂക്ഷിക്കേണ്ടത്? നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. വഖൂദുഹ അന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് അത് മനുഷ്യന്മാരും അതുപോലെ തന്നെ കല്ലുകളുമാകുന്നു. അലൈഹ മലായികത്തുൻ ഗിലാമുൻ ശിദാദ്, ആ നരകത്തിന് കാവൽക്കാരായിട്ട് പരുക്കരായ മലക്കുകളാണ് ഉണ്ടാകുക. ലാ യഅസൂന മാ അമറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യത്തിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല, അതിനൊരു ധിക്കാരവും ചെയ്യുകയില്ല. അത് അല്ലാഹു കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന മലക്കുകളാണ്. നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കുടുംബത്തോടും അതുപോലെ തന്നെ മക്കളോടുമുള്ള നമ്മുടെ ബാധ്യത അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് നമ്മെ പേടിപ്പെടുത്തുന്ന ഖുർആനിലെ മഹത്തരമായ ഒരു ആയത്താണ് ഈ സൂറത്തുൽ തഹ്രീമിലുള്ള ഈ ആയത്ത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളെല്ലാം തന്നെ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ഓർമ്മ വരേണ്ടതുണ്ട്. വ്യക്തമായി നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ശക്തമായ ഭാഷയിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഇതാ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ ഭരണീയരാണ്, നിങ്ങൾ ഭരണകർത്താക്കളാണ്. നിങ്ങൾ ആരെയാണോ ഭരിക്കുന്നത്, നിങ്ങളുടെ കീഴിൽ ആരാണോ ഭരണീയരായിട്ടുള്ളത്, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഈയതി, ഒരു നാട്ടിന്റെ ഭരണാധികാരി, അയാൾ ആ നാട്ടിലെ ആളുകളുടെ ഭരണാധികാരിയാണ്, അവിടെ ഭരിക്കുന്നവനാണ്. ആ നാട്ടുകാരുടെ കുറിച്ച് അയാളോട് ചോദ്യം ചെയ്യപ്പെടും. ഇയാൾ എങ്ങനെയാണ്, അവരോട് നല്ല രീതിയിൽ വർത്തിച്ചിട്ടുണ്ടോ, അവരോട് നന്മയിൽ വർത്തിച്ചിട്ടുണ്ടോ, അവരോട് ദുൽമ ചെയ്യാതെ അക്രമം ചെയ്യാതെ അതിലോടുകൂടി നീതിയോടുകൂടി ഭരിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ചോദിക്കപ്പെടും. നിങ്ങളിൽ ഓരോ പുരുഷന്മാരും അവരവരുടെ വീട്ടിലുള്ള ഭരണകർത്താക്കരാണ്, വീട്ടിലുള്ള ഭരണകർത്താക്കന്മാരാണ് അവർ. വഹു മസ്ഊലുൻ, അയാൾ ചോദ്യം ചെയ്യപ്പെടും. അൻ റഈയതി, തന്റെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച്, ഉമ്മമാരെ കുറിച്ച്, ഉപ്പമാരെ കുറിച്ച്, അതുപോലെ തന്നെ കീഴിലുള്ള ഭാര്യമാരെ കുറിച്ച്, മക്കളെ കുറിച്ച്, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അവരെ കുറിച്ചെല്ലാം തന്നെ അവരോട് ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅത്തു റാഇയതുൻ ഫീ ബൈത്തി സൗജിഹ വഹിയ മസ്ഊലതുൻ അൻ റഈയതിഹ, അതുപോലെ തന്നെ ഭാര്യ അവളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരിക്കുന്നവളാണ്. ആ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അവൾ പാലിച്ചിട്ടുണ്ടോ, അവിടെയുള്ള അവരുടെ ഹക്കുകളെല്ലാം തന്നെ, ബാധ്യതകളെല്ലാം തന്നെ അവൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവളോട് ചോദിക്കുന്നതാണ്. വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി വഹുവ മസ്ഊലുൻ അൻ റഈയതിഹി, അതുപോലെ തന്നെ ഒരു മുതലാളിയുടെ കീഴിലുള്ള അതിനുള്ള ഒരു പണിക്കാരൻ, ആ പണിക്കാരൻ ആ കാര്യങ്ങളെല്ലാം ആ കടയെക്കുറിച്ച് മുഴുവനും ഏൽപ്പിക്കപ്പെട്ടവനാണ്. തന്റെ യജമാനന്റെ സമ്പത്ത് എങ്ങനെയാണ് അവൻ ചെലവഴിച്ചിട്ടുള്ളത്, അയാളെ വഞ്ചിച്ചിട്ടുണ്ടോ, അയാളെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അവകാശങ്ങളെല്ലാം അയാളുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും അവരും ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് അവിടെ നിന്നുകൂടി പറഞ്ഞു, അലാ കുല്ലുക്കും റാഇൻ, അറിയുക നിങ്ങളെല്ലാവരും തന്നെ ഭരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ ഭരണമുണ്ടാകും. നിങ്ങൾക്ക് വലിയ ഒരു രാജ്യത്ത് നിങ്ങൾ ഭരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് ഭരിക്കുന്നവരാണ്, നിങ്ങൾ നിങ്ങളുടെ കട ഭരിക്കുന്നവരാണ്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് നിങ്ങൾ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല, നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. അവരുടെ കാര്യത്തിൽ എന്തെല്ലാമാണോ അല്ലാഹു തആല നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നീ പഠിച്ചറിയുകയും അത് അവിടെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഭരിക്കുന്നവരുടെ മേൽ ബാധ്യതയായിട്ടുള്ളവരാണ്. ആർക്കാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ ആളുകളിൽ നിന്നും ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ അതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഈ ഹദീസിൽ നമ്മോടുള്ള തക്കീദാണ്, നമ്മോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ കുറിച്ച് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കൃത്യമായി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്താണ് നമ്മിൽ പല ആളുകളുടെയും അവസ്ഥ? അല്ല, മുസ്ലിം മക്കളുടെ പൊതുവിൽ അവസ്ഥ എന്താണ്? അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ദുനിയാവിൽ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വലിയ ദുനിയാവ് കെട്ടിപ്പടുക്കാൻ സാധിക്കണം എന്നതിനു വേണ്ടി അവർ നെട്ടോട്ടം ഓടുകയാണ്. അവർക്ക് ദീനിന്റെ ബാലപാഠങ്ങൾ പോലും അവരെ പഠിപ്പിക്കാൻ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ അത് ബോധപൂർവം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ ധാരാളമായി കാണുന്നത്. അവന്റെ മക്കൾക്കത് ഖുർആനിൽ നിന്നൊരു ഹർഫ് പാരായണം ചെയ്യാൻ അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള അറിവ് അവനൊന്നും തന്നെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു അറിവും അവന്റെ കയ്യിലില്ല. ദീനുൽ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാന പാഠങ്ങൾ അവന്റെ മക്കൾക്ക് അറിയുന്നില്ല. പക്ഷേ മക്കളെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ അവന് വലിയ വലിയ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്തണം. ആരും ഇതിനെ നിഷേധിക്കുന്നില്ല, ഇത് പാടില്ല എന്നാരും പറയുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നോ സമൂഹത്തിൽ ഉന്നതമായ ഉദ്യോഗസ്ഥ നിർവഹണം നടത്തണ്ട എന്നോ ആരും പറയുന്നില്ല. പക്ഷെ അവന്റെ ദീനിനെ അതിൽ കാറ്റിപ്പറത്തിക്കൊണ്ട് ദീനിന്റെ ഒരു കാര്യങ്ങളും അവന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതിനുവേണ്ടി ദീനിന്റെ എല്ലാ നന്മകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നസ്രാണികളായ ആളുകളുടെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് കാണാം. അല്ലെങ്കിൽ ആ രൂപത്തിൽ ആരാണോ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഭൗതികത നൽകുന്നത് അവരുടെ പള്ളിക്കുടങ്ങളിലേക്കും അവരുടെ സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞയക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ടോ അവിടെ അവന്റെ പെൺമക്കൾക്ക് ഒരു ഹിജാബ് ധരിക്കാൻ സാധിക്കുകയില്ല. മുട്ടോളം മാത്രമേ അവൾക്ക് യൂണിഫോം ധരിക്കാൻ പാടുള്ളൂ അത്ര. അവളുടെ തലയിലൊന്നും തട്ടമിടാൻ പാടില്ല. എന്നാലും അയക്കും, അവിടെ തന്നെ അയക്കണം. കാരണം അവിടുന്ന് മാത്രമേ അവന്റെ ഭൗതികപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ്. അവന്റെ ആൺമക്കൾക്ക് ഒന്ന് മസ്ജിദിലേക്ക് പോയി നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അല്ല, ഒരു കുട്ടികൾക്കും തന്നെ അവിടുന്ന് ഒരു വക്ത് നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുകയില്ല. എന്തിന്, റജുഅ നിസ്കാരത്തിന് പോലും അത് പോകാൻ സാധിക്കാതെ നിങ്ങൾ വേണമെങ്കിൽ ഞായറാഴ്ച പോയിക്കോളൂ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ പോലുമുണ്ട്. അവിടെ പോലും പഠിപ്പിക്കുകയാണ്, തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഭൗതികത നേടണം. ആ ഭൗതികത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദീന് നമുക്ക് വേണ്ട. ദീനിന്റെ കാര്യം അത് നമുക്ക് വലിയ ഉറപ്പില്ലാത്തതുപോലെയാണ്. ഭൗതികത ഇതാ നമ്മൾ അടുത്തേക്കുണ്ട്. നമ്മളിതാ ഈ പഠനം കഴിയുന്നത് കൂടി നമുക്ക് നല്ല ജോലി കിട്ടണം. നല്ല ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തിൽ നമുക്ക് കിട്ടുകയില്ല എന്ന ബോധ്യത്തിൽ പലരും ഇതാ ദുനിയാവിന് വേണ്ടി ദീനിനെ ഉപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മക്കളെ കുറിച്ച് ഇന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾ 7 വയസ്സായാൽ നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായിട്ടും അവൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ അവൻ അടിക്കണം. പല മാതാപിതാക്കൾക്കും ഇതൊന്നും നടപ്പിൽ വരുത്താൻ പോലും സാധിക്കുകയില്ല. കാരണം അവർ പറഞ്ഞയക്കുന്ന പള്ളിക്കൂടങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് നിസ്കരിക്കാൻ സാധിക്കുക? കൽപ്പിക്കുന്നത് പോയിട്ട് കൽപ്പിച്ചാൽ പോലും നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ പോലും അവിടെ ഉണ്ടാക്കുകയില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ പറഞ്ഞയക്കുകയാണ്. ദീൻ എന്തു പോയാലും കുഴപ്പമില്ല, അവൻ ആ ദുനിയാവുണ്ടാകട്ടെ, പത്രാസ് ഉണ്ടാകട്ടെ, ഇന്നാലിന്ന സ്ഥലങ്ങളിലാണ് എന്റെ മക്കൾ പഠിക്കുന്നത് എന്ന് ആളുകൾ അറിയുകയും ചെയ്യട്ടെ എന്ന ഉദ്ദേശത്തിൽ മാത്രം ഇങ്ങനെ ഭൗതികത തലക്ക് പിടിച്ചുകൊണ്ട് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായി ദീനിനെ വിട്ടൊഴിവാക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് നമ്മളൊന്ന് കേൾക്കണം. അദ്ദേഹം പറയുകയാണ്, അദ്ദിബിബ്നക ഫഇന്നക മസ്ഊലുൻ അൻ വലദിക, നീ നിന്റെ മക്കളെ മകനെ മര്യാദ പഠിപ്പിക്കുക. നാളെ നിന്റെ മക്കളെ കുറിച്ച് നിന്റെ മകനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നോട് ചോദിക്കും. നീ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. മാദാ അദബ്തഹു വമാദാ അല്ലംതഹു, നീ എന്താണ് ദീനിയായ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്തെല്ലാം ദീനിയായ ആദാബുകളാണ് മര്യാദകളാണ് അവനെ നീ പഠിപ്പിച്ചിട്ടുള്ളത് എന്നത് നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക, അതുപോലെ തന്നെ നിന്നോട് അവൻ നന്നായി പെരുമാറിയിട്ടുണ്ടോ, നിന്നോട് നന്നായി പുണ്യം ചെയ്തിട്ടുണ്ടോ, നിന്നെ അനുസരിക്കേണ്ട കാര്യങ്ങൾ അവൻ അനുസരിച്ചിട്ടുണ്ടോ എന്നത് മക്കളോട് വേറെ ചോദ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മക്കളെക്കുറിച്ച് നമ്മോട് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. നമ്മളൊക്കെ ഒരുപക്ഷെ ധാരാളമായി മാതാപിതാക്കളുടെ കടമകൾ കേട്ടിട്ടുണ്ടാകാം. മക്കൾ മാതാപിതാക്കളുള്ള കടമകൾ നിർവഹിക്കുന്നില്ല. ഇപ്പോഴത്തെ മക്കളൊന്നും മാതാപിതാക്കളെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പണ്ടത്തെ ആളുകളെ പോലെയുള്ള ബഹുമാനമില്ല, ഒരു രീതിയിലുള്ള അനുസരണവുമില്ല. അങ്ങനെ പല പരാതികളും മക്കളെ കുറിച്ച് പറയുന്നവർ യഥാർത്ഥത്തിൽ മക്കളോടുള്ള ബാധ്യതകൾ തുടക്കത്തിൽ അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളോട് കൃത്യമായി ഇസ്ലാമികമായി പറഞ്ഞിട്ടുള്ള മര്യാദകളെല്ലാം തുടക്കത്തിൽ തന്നെ പാലിച്ചെങ്കിലല്ലാതെ അതിന്റെ റിസൾട്ട് കിട്ടുകയില്ല, അതിന്റെ ഫലം കിട്ടുകയില്ല. നീ എന്തു വളമാണോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിന്റെ ഫലമേ നിനക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കളോട് വസിയത്ത് നൽകിയതുപോലെ തന്നെ മക്കളോട് നന്നായി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിപാലനങ്ങൾ നടത്തണമെന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, ഇതാ തീർച്ചയായും മക്കൾക്ക് ഞാനിതാ മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യർക്ക് മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരോട് നന്നായി വർത്തിക്കണമെന്നുള്ള കാര്യം ഞാനിതാ വസീയത്ത് നൽകുകയാണ്. ഇതാണ് വസീയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നസീഹത്തല്ല, ബലവത്തായ ഉപദേശം എന്നാണ് നമുക്കതിന് പറയാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഉപദേശം ഇതാ മനുഷ്യർക്ക് മുഴുവൻ നൽകുകയാണ് അവരുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു മാതാപിതാക്കളോടും പറയുന്നുണ്ട്, യൂസീകുമുല്ലാഹു ഫീ ഔലാദികും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വസീയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്, അത് മക്കളോടുമുണ്ട്. മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണം, അതുപോലെ മാതാപിതാക്കളോടുമുണ്ട് എങ്ങനെയാണ് മക്കളോട് വർത്തിക്കേണ്ടത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മുഴുവൻ മനുഷ്യരെയും പടച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള മനസ്സുള്ള ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കുട്ടിയെയും പടച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ മാതാപിതാക്കളാണ് അവരുടെ ദീന് തന്നെ, അവർ വിശ്വാസത്തെ തന്നെ മാറ്റിക്കളയുന്നത് മാതാപിതാക്കളാണ്. അഥവാ മാതാപിതാക്കൾക്ക് മക്കളെ ഏത് ദീനിൽ വളർത്തണം എന്നതിനുള്ള കൃത്യമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ ഭൂരിപക്ഷവും നമ്മൾ കാണുന്നത്, അങ്ങനെ തന്നെയാണ്. ഒരുവൻ ഹൈന്ദവനായി അവന്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവന്റെ മക്കളും അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും ജീവിക്കുക. അതിൽ നിന്നും മാറി സത്യത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം തുലവും കുറവായിരിക്കും. നസ്റാണിയുടെ മകൻ നസ്റാണിയായിട്ട് തുടരും, അതുപോലെ തന്നെ ബുദ്ധന്റെ മകൻ ബുദ്ധനായി തുടരും, ജൂതന്റെ മകൻ ജൂതനായി തുടരും. ഇതാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, മുഴുവൻ മനുഷ്യരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവരുടെ മാതാപിതാക്കളാണ് ഈ കുട്ടികളെ നസ്റാണിയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ യഹൂദിയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മജൂസിയായി മാറ്റുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ഇങ്ങനെ ദീൻ മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരെ പല ബിദഅത്തിന്റെ കക്ഷികളിലേക്ക് ചേർക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. ഏതെങ്കിലും ബിദഅത്തിന്റെ കക്ഷിയിലായി തുടരുന്ന മാതാപിതാക്കളുടെ മക്കൾ മിക്കവാറും ആ രൂപത്തിലുള്ള ബിദഅത്തിന്റെ കക്ഷികളിൽ തന്നെയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ തെമ്മാടിത്തരത്തിന് തോന്നിവാസിയായി അറിയപ്പെട്ടവന്റെ മക്കൾ മിക്കവാറും ആ ഘട്ടത്തിലേക്ക്, ആ രൂപത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾ അവർ കൃത്യമായി മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കുട്ടികളും മോശമായി പോകുന്നത് മാതാപിതാക്കൾ തന്നെയായിരിക്കണം അതിന്റെ കാരണമെന്ന് പറയുന്നില്ല. മാതാപിതാക്കൾക്ക് എന്നാൽ വലിയൊരു സ്വാധീനം അതുണ്ട്. പലപ്പോഴും അത്തരത്തിൽ പിന്നീട് കുട്ടികൾക്ക് വരുന്ന ഈ ദുരന്തങ്ങൾ, അതിന്റെ കാരണക്കാർ ഞാൻ തന്നെയായിരുന്നു എന്നുള്ളത് പല മാതാപിതാക്കളും അവർ മനസ്സിലാക്കുന്നത് പോലുമില്ല. അവരതാ അവരുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവരിങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയും അങ്ങനെയുള്ള ഹറാമായിട്ട് ദീനിൽ നിഷിദ്ധമായിട്ടുള്ള പല വിനോദങ്ങൾക്ക് വേണ്ടിയും അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് കാണുകയാണ്. ഒന്നുകിൽ അവർ തിയേറ്ററുകളിലേക്ക് പുറപ്പെടുകയാണ്, ഒഴിവു ദിവസങ്ങളിൽ അവർ സന്തോഷം പങ്കിടുകയാണ്, ചിലർ പെരുന്നാളിന്റെ ദിവസം പോലും അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള മിനി തിയേറ്ററുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുതിയ പുതിയ സിനിമകൾ അവരിതാ കുടുംബത്തോടുകൂടി ഒരുമിച്ചിരിക്കുകയാണ്, സംഗീതങ്ങൾ ആസ്വദിക്കുകയാണ്. പിന്നീടതാ വലുതാകുന്ന സമയത്ത്, പ്രായപൂർത്തി എത്തുന്ന സമയത്ത്, തനിക്കെല്ലാം കഴിയുമെന്ന് തോന്നുന്ന സമയത്ത് മക്കൾ ഈ സിനിമയിലും സീരിയലുകളിലും സംഗീതങ്ങളിലും കണ്ട കാര്യങ്ങൾ അവരുടെ ജീവിതങ്ങളിലേക്ക് പകർത്താൻ തുടങ്ങുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അതെല്ലാം അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് വേവലാതിയായി. താൻ തന്നെയാണ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്, താൻ തന്നെയാണ് ചാനലുകളിലൂടെ, സിനിമകളിലൂടെ, സംഗീതങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് എന്നതുപോലും മറന്നുപോകുകയാണ്. താനാണ് ഇതിന്റെ കാരണമെന്ന് പോലും അറിയാതെ ആ പിതാവ് അടുത്ത തലമുറക്ക് പോലും ഇതേ കാര്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മക്കളുടെ മക്കൾക്കും ഇതേ കാര്യങ്ങൾ, സിനിമകളും സംഗീതങ്ങളും വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ആ ഒരു ബാധ്യത, അങ്ങേയറ്റമുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് മാതാപിതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ, ദീനുൽ ഇസ്ലാമിന്റെ തർബിയത്തിൽ എങ്ങനെയാണ് വളർത്താൻ സാധിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ധാരാളമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളായ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ യൂത്തത്തിലേക്ക് പോലും എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതിനേക്കാളും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇതാ ലഹരിയുടെയും അതുപോലെയുള്ള മറ്റ് പല ഹറാമുകളായ കാര്യങ്ങളിലേക്കും ഏർപ്പെടുന്ന അവസ്ഥ നമ്മൾ ദിനേന പത്രമാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ദീനിയായി എനിക്ക് എങ്ങനെ എന്റെ കുട്ടിയെ കൃത്യമായി വളർത്താം, ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ഉത്തരം പറയണമെന്ന ബോധ്യത്തോടുകൂടി ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിം മാതാപിതാക്കളുടെയും പിതാവിന്റെയും മാതാവിന്റെയും നിർബന്ധ ബാധ്യതയാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്കൊരു സുന്നത്തായ കാര്യമല്ല, അവർക്ക് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ മകൻ മോശമാകുകയില്ല, എന്റെ മക്കൾ നല്ലവരായിരിക്കും എന്ന കേവലം ആത്മവിശ്വാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല. എല്ലാ വീടുകളിലേക്കും ഫിത്നെ ഇറങ്ങാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. നീ എത്ര തന്നെ നിന്റെ വാതിൽ ഇരുമ്പ് ഡോറുകൾ കൊണ്ട് ഇരുമ്പ് വാതിലുകൾ കൊണ്ട് നിന്റെ വീടുകൾ അടച്ചു വെച്ചാലും ഫിത്നകൾ ഇറങ്ങാനുള്ള മാർഗങ്ങൾ ഇന്ന് വളരെ എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അതിനെതിരെ എങ്ങനെയാണ് എന്റെ മക്കളെ നന്നാക്കി വളർത്തുക എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു തുടങ്ങുന്നത്, മക്കളെ എങ്ങനെ നന്നായി വളർത്താമെന്ന് പറഞ്ഞു തുടങ്ങുന്നത്, അത് മക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ശ്രദ്ധിക്കണമെന്ന്. ഇതിന് പുതുതായി കല്യാണം കഴിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. എന്താണത്? ഏറ്റവും നല്ല സാലിഹത്തായ പെണ്ണിനെ നീ കല്യാണം കഴിക്കുക എന്നുള്ളത് നിന്റെ മക്കളെ വളർത്തുന്ന കാര്യത്തിലുള്ള ഒന്നാമത്തെ പടിയാണ്. കാരണം നിന്റെ മക്കളെ നിന്നെ എത്ര നന്നായി വളർത്താൻ നീ ഉദ്ദേശിച്ചാലും അതിലേറ്റവും കൂടുതൽ വലിയ പങ്കുവെക്കുന്നത് സാലിഹത്തായ ഒരു പെണ്ണ് തന്നെയായിരിക്കും, നിന്റെ ഭാര്യ തന്നെയായിരിക്കും. ആ ഭാര്യ മോശമായാൽ ഒരുപക്ഷെ നീ എത്ര നന്നാക്കി വളർത്താൻ ഉദ്ദേശിച്ചാലും അവളെ നിനക്ക് ആ മക്കളെ നിനക്ക് വളർത്താൻ സാധിക്കണമെന്നില്ല. അത് തിരിച്ചു ഭാര്യയെക്കുറിച്ച് മാത്രമല്ല, തിരിച്ചു ഒരു സാലിഹത്തായ പെണ്ണ് അവൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കേണ്ടത് അല്ലെങ്കിൽ അവളുടെ വലി അവളുടെ വാപ്പ അവളുടെ കല്യാണം കഴിപ്പിച്ചു വിടേണ്ടത് അവളുടെ ഏറ്റവും നല്ല ദീനുള്ളൊരു ചെറുക്കനെ ആയിരിക്കണം. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, രണ്ടു കൂട്ടരും ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലല്ല ജീവിക്കുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ നല്ലൊരു മക്കളെ അവർക്ക് വളർത്താൻ സാധിക്കുകയില്ല. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാപ്പയും ഉമ്മയും സാലിഹത്തായ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന ആളുകളായി മാറുക എന്നുള്ളത്. അതല്ലാതെ മാർഗമില്ല. വാപ്പയും ഉമ്മയും വളരെ മോശക്കാരായി മാറുകയും പിന്നീട് മക്കൾ നന്നായി വരികയും ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവം മാത്രമായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഒന്നാമത്തെ കാര്യം ഏറ്റവും നല്ലൊരു പെണ്ണിനെ നീ കല്യാണം കഴിക്കുക എന്നാണ്. അതുകൊണ്ടല്ലേ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പൊതുവേ പെണ്ണ് കല്യാണം കഴിക്കപ്പെടുന്നത് അവളുടെ സൗന്ദര്യം നോക്കി കഴിക്കപ്പെടാറുണ്ട്, അവളുടെ കുടുംബം നോക്കി കഴിക്കപ്പെടാറുണ്ട്, അവളുടെ അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം സമ്പത്തെല്ലാം നോക്കി കഴിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിലേറ്റവും നിനക്ക് ഉത്തമമായത് അവളുടെ ദീന് നോക്കി നീ കല്യാണം കഴിക്കല. കാരണം ആ ദീന് നോക്കിയിട്ടല്ല നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ നിനക്ക് ബാക്കി എന്തുമുണ്ടായിട്ടും ഒരു ഉപകാരവും ഈ ദുനിയാവിൽ ഉണ്ടാകുകയില്ല. ദുനിയാവിൽ നീ ആഗ്രഹിക്കുന്ന ആ ഒരു സുഖം പോലും നിനക്കതുകൊണ്ട് ലഭിക്കുകയില്ല. ദീനില്ലാത്ത പെണ്ണാണ് നിന്റെ കൂടെ ഉള്ളത് എങ്കിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഇണയുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക. ഇനി നിനക്ക് നീ ഇണയെ കല്യാണം കഴിച്ചവനാണ് എങ്കിൽ നിന്റെ മക്കളെ നന്നാക്കുന്നതിന് നന്നാക്കുന്നതോടൊപ്പം നിന്റെ ഭാര്യയ്ക്ക് കൂടി കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടകൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ തൃപ്തിയോടുകൂടി പോറ്റി വളർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ കൃത്യമായി പോറ്റി വളർത്തുക എന്നതിന്റെ ഒന്നാമത്തെ നിർദ്ദേശം നമ്മൾ മനസ്സിലാക്കി. കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി സഹോദരങ്ങളെ, അവർക്ക് നാം നൽകേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായ ശരിയായ വിശ്വാസവും ഈമാനും അവരുടെ ഹൃദയങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ ഊട്ടിയുറപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നല്ല മക്കളായി, നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരായി, തിന്മകളെല്ലാം കാണുന്ന സമയത്ത് അതിൽ നിന്നും ബഹുദൂരം മാറി നിൽക്കുന്നവരായി നമുക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കണമെങ്കിൽ സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വിശ്വാസ കാര്യങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. പലരും അവഗണിച്ചു പോകുന്ന കാര്യമാണ് വിശ്വാസം നന്നാക്കുക എന്നുള്ളത്, ഈമാൻ നന്നാക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അവന്റെ ബോധ്യം അത് കൃത്യമാക്കുക എന്നുള്ള കാര്യം പലരും അത് അവഗണിച്ചു പോകുകയാണ്. വിശ്വാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകളാണ് സഹോദരങ്ങളെ. വിശ്വാസത്തിന് അതിനെ നമ്മളോട് മരത്തിനോട് ഉപമിക്കുകയാണെങ്കിൽ അതിന്റെ വേരിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റും. കാരണം ആ വേരെന്ന് പറയുന്നതാണ് ആ മരത്തിനെ മുഴുവൻ പിടിച്ചു നിർത്തുന്നത്. ആ മരത്തിന് വേണ്ട മുഴുവൻ ഊർജവും അതിനു വേണ്ട മുഴുവൻ ഗുണങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് ആ വേരാണ്. ആ വേര് മോശമായിപ്പോയാൽ മരം അധികകാലം നിൽക്കുകയില്ല, അത് ഉടൻ തന്നെ നിലം പൊത്തുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ അടിത്തറയോട് നമുക്കതിന് ഉപമിക്കാവുന്നതാണ്. എത്ര വലിയ കെട്ടിടമായാലും ശരി, അതിന്റെ എത്ര നന്നാക്കി നീ പണിഞ്ഞതാണെങ്കിലും ശരി, അതിന്റെ അടിത്തറ മോശമാണെങ്കിൽ, അടിത്തറ കൃത്യമായി അത് സ്ട്രോങ് ആക്കിയിട്ടില്ല എങ്കിൽ, അത് പൊളിഞ്ഞു പോകുന്ന കാര്യത്തിൽ, അത് ചെരിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് വിശ്വാസം. നീ ബാക്കി എന്തെല്ലാം മക്കളെ പഠിപ്പിച്ചു, എന്തെല്ലാം നല്ല മാനേഴ്സുകൾ നീ പഠിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ കൃത്യമായിട്ടുള്ള വിശ്വാസം അവർക്ക് നന്നാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. അല്ല, ഇന്ന് പല ആളുകളും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തിന്മയിൽ ഏർപ്പെട്ടു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള മോശം സ്വഭാവങ്ങളുണ്ട് എന്ന് കണ്ടാൽ അവർ പല കൗൺസിലിംഗിനും വേണ്ടി ആളുകൾ പറഞ്ഞയക്കുക. അങ്ങനെ കൗൺസിലിംഗിന്റെ ആളുകൾ പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കും, എങ്ങനെയാണ് ആ ലഹരിയിൽ നിന്നും ഒഴിഞ്ഞു മാറുക, എങ്ങനെയാണ് അതിൽ നിന്ന് നന്നാക്കുക. പക്ഷെ അവർക്ക് വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കാത്ത ഇത്തരം കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊണ്ടോ അധികകാലമൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, പഴയ പടിയിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും നന്നായി നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശ്വാസ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തആല ഖുർആനിൽ ഇതിന് വലിയ മാതൃക നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സൂറത്ത്, സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ അതാ തന്റെ മകനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഉപദേശമായി ലുഖ്മാൻ കൊടുക്കുന്നത് അല്ലാഹു തആല പറയുന്നു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹ്, ലുഖ്മാൻ അലൈഹിസ്സലാം ഇദാ തന്റെ മകനോട് പറഞ്ഞു, വഹുവ യഅ്ലു, ഉപദേശം നൽകുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന അശ്ശിർക ലദുൽമുൻ അദീം. ഓ പൊന്നുമകനെ, എന്റെ ചെറിയ മകനെ, കൊച്ചു കുട്ടിയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം അത് ശിർക്ക, ശിർക്കിനോളം പോകുന്ന ഒരു അക്രമവും ഒരു അനീതിയുമില്ല. നീ നിന്റെ അയൽവാസിയെ നീ ഉപദ്രവിക്കുന്നതിനേക്കാൾ, അവന്റെ എന്തെങ്കിലും ഒക്കെ സ്വത്ത് തട്ടിയെടുക്കുന്നതിനേക്കാൾ, അവനെ കൊലപ്പെടുത്തുന്നതിനേക്കാൾ, മറ്റൊരാളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഏറ്റവും മോശമായ കാര്യം നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന കാര്യം അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹുവാണ് നിന്നെ പടച്ചിട്ടുള്ളത്, അള്ളാഹുവാണ് നിനക്ക് റിസ്ക് നൽകുന്നത്, എന്നിട്ട് നീ നിന്റെ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ദുൽമ്. ആ കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴെങ്കിലും വിളിച്ചിരുത്തിക്കൊണ്ട് ഷിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ വലിയ 20 വയസ്സാകട്ടെ എന്നാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത്? ചെറിയ മകനോട് പറയുന്ന കാര്യം അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തരുന്നത് അതിൽ പാഠം ഉൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്ന പ്രായമെത്തിയാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാഠങ്ങൾ ഇതാണ്. തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന് മാത്രമേ ഇവിടെ ഒരു ഇല പോലും അനക്കാനുള്ള അധികാരവും അതിനുള്ള കഴിവും ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അല്ലാഹുവിന്റെ പടപ്പുകളാണ്, ദുർബലരാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ അല്ലാഹുവിനോട് മാത്രമേ നീ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും അവരോടെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണം. തീർന്നില്ല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നോട്ടമില്ലാതെ, അള്ളാഹുവിന്റെ അറിവില്ലാതെ നിനക്കൊരു കാര്യവും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നിന്നെ അള്ളാഹു സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ പാഠവും അവന് പറഞ്ഞു കൊടുക്കണം. അല്ലെ, സൂറത്തു ലുഖ്മാനിൽ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആയത്തിന് ഇപ്പുറത്തേക്ക് ലുഖ്മാൻ ആ ഉപദേശം കൊടുക്കുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖ്റതിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദ് യാതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഓ മകനെ, നീ ആ ഒളിപ്പിച്ചു വെക്കുന്ന ചെറിയ കാര്യമുണ്ടല്ലോ, അത് നീ ഒരു പാറയുടെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും, ആകാശഭൂമികളിൽ എവിടെ നീ ഒളിപ്പിച്ചാലും, യാതി ബിഹ അല്ലാഹ്, അല്ലാഹു തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അല്ലാഹു തആല നിന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം സഹോദരങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിനെ പേടിക്കാൻ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കാൻ, നീ എങ്ങനെ ആരുമില്ലാതെ, എന്റെ മുന്നിലല്ല, നീ നിന്റെ കൂട്ടുകാരുടെ മുന്നിലല്ല, നീ ഒറ്റക്കാണ്, എവിടെയെങ്കിലും പോയി നീ ചെയ്യുകയാണെങ്കിൽ പോലും അള്ളാഹു തആല നിന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ബോധ്യം അത് ചെറുപ്രായത്തിൽ കൊടുക്കുക. അതിനേക്കാൾ വലിയ ഒരു തർബിയത്ത്, ഒരു പരിപാലനം നിനക്ക് കൊടുക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, സമാനമായ ഒരു നമുക്ക് കാണാം. ഒരു ഹദീസ്, സഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസിനോട് പറയുകയാണ്, ഇഹ്ഫളില്ലാ യഹ്ഫളു, ഓ ഇബ്നു അബ്ബാസ്, നീ അല്ലാഹു തആലയെ സൂക്ഷിക്കുക, അവന്റെ അതിർവരമ്പുകൾ നീ സംരക്ഷിക്കുക. എങ്കിൽ യഹ്ഫളുക, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹ, നീ അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുക, എങ്കിൽ നിന്റെ ആവശ്യത്തിന്, നിന്റെ സഹായത്തിന് അല്ലാഹു തആല നിന്നോടൊപ്പം തന്നെ, നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇദാ സഅൽത ഫസ്അൽ, നീ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ സഹായം തേടുന്ന സമയത്ത് അള്ളാഹു തആലയോട് സഹായം തേടുക. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള തൗഹീദിന്റെ പാഠങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളെ കുറിച്ചിട്ടും ചെറിയ കുട്ടികൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കൂ, ആ ചെറിയ കുട്ടിയുടെ ഇളം പ്രായത്തിൽ ഇത് പഠിപ്പിച്ചു കൊടുത്താൽ അവർ എത്രയും പെട്ടെന്ന് അത് അംഗീകരിക്കുന്നതും അതനുസരിക്കുന്നതും കാണാൻ സാധിക്കും. കാരണം അവരുടെ ഹൃദയങ്ങൾ അത് ശുദ്ധ പ്രകൃതിയിലാണ്. അവർ ഇതാ ദുനിയാവിന്റെ ആളുകളുടെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ്, അവരിൽ നിന്നും കിട്ടുന്ന ഒരുപാട് തിന്മകൾ കേൾക്കുന്നതിന് മുമ്പ് ഈ കാര്യമൊന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അവരുടെ ഈമാൻ അത് ശക്തിയുള്ളതായിത്തീരും. അത് ശക്തിയുള്ളതായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് എത്ര വലിയ ശുബഹത്തുകളും സന്ദേഹങ്ങളും അതുപോലെയുള്ള മറ്റ് ഹറാമുകളിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്ക് അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മക്കൾക്ക് അഖീദയും വിശ്വാസവും അതുപോലെയുള്ള തൗഹീദിന്റെയും കാര്യങ്ങൾ അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. അടുത്തതായി സഹോദരങ്ങളെ, ഇങ്ങനെയെല്ലാം നമ്മൾ സബബുകൾ ചെയ്താലും കാര്യങ്ങളെല്ലാം അള്ളാഹു തആലയുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കണം. ഇതാ ഖുർആനിൽ നമുക്ക് കാണാം, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് സാലിഹികളായ മക്കളെ നൽകണമേ എന്നുള്ളത്. അതുകൊണ്ട് മക്കളില്ലാത്ത ആളുകൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ തരണമേ എന്ന് മാത്രമല്ല, സാലിഹികളായ മക്കളെ തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാ കാണാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബലി മിനസ് സാലിഹീൻ, എനിക്ക് സാലിഹികളിൽപ്പെട്ട സന്താനങ്ങൾ റബ്ബേ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് മക്കളുണ്ടായ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നോക്കൂ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബേ എന്നെ മുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം, വമിൻ ദുരിയത്തി, എന്റെ സന്താന പരമ്പരയിലും അങ്ങനെ തന്നെ ആക്കി തരണം. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ധാരാളമായി ദുആ ചെയ്യുക. നമ്മുടെ രാത്രി നിസ്കാരങ്ങളിൽ അതുപോലെ ദുആ കിട്ടും, ഉത്തരം കിട്ടുന്ന സമയത്ത് ദുആ ചെയ്യുക. മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ചെയ്താലുള്ള ദുആ അത് പ്രത്യേകമായി സ്വീകരിക്കും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യും. നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ, പല ഹറാമുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവർ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ലെങ്കിൽ, ആത്മാർത്ഥമായി അള്ളാഹു തആലയോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ പറയുന്ന സബബുകൾ ചെയ്തുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ, അത് വലിയ ഉപകാരം ചെയ്യും. ഒരിക്കലും അവർക്കെതിരെ ദുആ ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവരെത്ര തന്നെ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചാൽ, എത്ര തന്നെ അനുസരണക്കേട് കാണിച്ചാലും അവർ ശപിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവൻ നിനക്ക് തൊലഞ്ഞു പോകട്ടെ, നീ ഗുണം പിടിക്കുകയില്ല, നീ നന്നാക്കുകയില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും ഒരു മാതാവും പറയാൻ പാടില്ല. കാരണം മാതാപിതാക്കളുടെ ദുആ അത് പെട്ടെന്ന് സ്വീകരിക്കും. നീ തുലഞ്ഞു പോകട്ടെ എന്നൊരു വാക്ക് അത് പറയുന്ന സമയത്ത് മലക്കുകൾ ആമീൻ കൂടി പറഞ്ഞാൽ പിന്നീട് നീ കാലാകാലം അവന്റെ കാര്യത്തിൽ കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല, അവന്റെ അവസ്ഥ മോശമായി തീരും. അതുകൊണ്ട് നിന്റെ ദുആ അത് നീ നന്നാക്കുക, ഒരിക്കലും അവർക്കെതിരെ ദുആ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തെറ്റുകുറ്റങ്ങൾ കാണുന്ന സമയത്ത് സദാ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഏറ്റവും മൃദുലമായ നിലയിൽ മക്കളോടാണ് നിനക്ക് ഏറ്റവും മൃദുലമായ നിലയിൽ സംസാരിക്കാനുള്ളത്. അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്ന സമയത്തേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുക, സംസാരിക്കുക എന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. നീ അങ്ങനെ മോശമായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്, അവരോട് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പിന്നീട് അവരെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നോടൊന്ന് പറയാൻ പോലും, നിന്നോടൊന്ന് പങ്കുവെക്കാൻ പോലും ആ മക്കൾ മടിക്കും. അവൻ അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടുകാരികളെ, കൂട്ടുകാരന്മാരെ സ്വീകരിക്കുകയും അതാണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഡിപ്രഷനുകൾ ഉണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, അതിനുവേണ്ടി ലഹരി മരുന്നുകൾ വരെ ഉപയോഗിക്കുന്ന അവസ്ഥ 5, 6, 7, 8 ക്ലാസ്സുകളിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നല്ല ബന്ധം സ്ഥാപിക്കുക. ഒരു ഉപ്പയും മകനും കൂട്ടുകാരെ പോലെ നല്ല ബന്ധം സ്ഥാപിക്കുക. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഒരു മടിയുമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തെല്ലാം രൂപത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ മോനെ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ആളുകൾ ഉണ്ടാകും, ചുറ്റും ഈ രൂപത്തിലുള്ള റാഞ്ചുന്ന കണ്ണുകളുമായി ആളുകൾ ഉണ്ടാകും, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നാകുന്നതൊക്കെ അള്ളാഹു തആലക്ക് വെറുപ്പുള്ള കാര്യമാണ്, നീ അതിലേക്ക് പോകാൻ പാടില്ല. അതിലേക്ക് ആരെങ്കിലും നിന്നെ ക്ഷണിക്കുന്നത് കണ്ടാൽ നീ ദൂരെ മാറി നിൽക്കണം, അവരെ കുറിച്ച് കൃത്യമായി വിവരം നൽകണം പോലെയുള്ള കാര്യങ്ങൾ വളരെ സൗമ്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല കൂട്ടുകാരായി അവരെ മാറ്റുക. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എല്ലാ സമയവും നിനക്ക് നിന്റെ മക്കളോടൊപ്പം കൂടെ നിൽക്കാൻ സാധിക്കുകയില്ല. മക്കൾ അവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുക ഒരുപക്ഷെ അവരുടെ പ്രായക്കാരുടെ കൂട്ടത്തിലായിരിക്കും, അഥവാ അവരുടെ കൂട്ടുകാരുടെ സർക്കിളിലായിരിക്കും അവരുണ്ടാകുക. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ നിന്നൊക്കെ പിടിച്ചുവെച്ച് എപ്പോഴും ഒരു അതിർവരമ്പിലാക്കുക, എന്റെ വീട്ടിൽ കൂട്ടിയിടുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകെട്ട് അവനെ സമ്മാനിക്കുക എന്നുള്ളതാണ് അവനോട് നൽകുന്ന ഏറ്റവും വലിയൊരു തർബിയത്ത്. നല്ല കൂട്ടുകെട്ടിൽ അവനെ വിടുക.
നല്ല കൂട്ടുകെട്ടിൽ അവനെ വിടുക, മോശമായ കൂട്ടുകെട്ടുകളിലേക്ക് അവനെ തള്ളിവിടാതിരിക്കുക, അവന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ എവിടെയാണ് സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ പോകുന്നത്, അല്ല ഏത് സ്കൂളിലാണ് അവൻ പോകുന്നത്, ആരൊക്കെയാണ് അവന്റെ സഹപാഠികൾ, എന്താണ് അവിടുത്തെ അവസ്ഥ, ഇതൊന്നും അറിയാത്ത മണ്ടന്മാരായി നമ്മൾ മാറാൻ പാടില്ല. അവർക്ക് ആരൊക്കെയാണ് കൂട്ടുകെട്ടുള്ളത് സദാ ചിന്തിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അവരാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ഈ കുട്ടികളെല്ലാം തന്നെ നല്ലവർ തന്നെയാണോ, അവരെല്ലാം ഒരുമിച്ച് ബാങ്ക് കെട്ടാൽ മസ്ജിദിലേക്ക് വരുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, നോമ്പെടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ, അതല്ല എവിടെയെങ്കിലൊക്കെ മാറിതിരുന്ന് സിഗരറ്റ് വലിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന, അതുപോലെയുള്ള ഹറാമുകൾ മൊബൈൽ സ്ക്രീനുകളിൽ കാണുന്ന ഇത്തരം കൂട്ടുകാരാണോ അവനുള്ളത്. നീ നൽകുന്ന മറ്റു തർബിയത്തുകളെല്ലാം തന്നെ ബാത്തിലാക്കി കളയും. നീ എത്ര വലിയ ക്ലാസ്സുകളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നു, ഒരുപാട് ഉപദേശങ്ങൾ നൽകി, എന്നിട്ട് ഇതുപോലെയുള്ള കൂട്ടുകാരാണ് നീ അവർക്ക് നൽകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം കൂട്ടുകാരെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ല എങ്കിൽ, എല്ലാം ബാത്തിലായി പോകും, വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എവിടെയാണ് അവർ കൂട്ടുകെട്ടുള്ളത് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ ദീനിലാണ്, ദീന് തന്നെ മാറിപ്പോകുമെന്നാണ് പറഞ്ഞത്. ഫല്യന്ദുർ അഹദുക്കും അൻ യുഖാലിൽ, അതുകൊണ്ട് ആരുമായിട്ടാണ് ഒരുവൻ കൂട്ടുകൂടുന്നത് എന്നവൻ നോക്കിക്കൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് അവിടുന്ന് പറയുന്നത്. ഏതെങ്കിലും മതനിരാസകരുടെ കൂട്ടത്തിലാണ് അവൻ പോയി പങ്കെടുക്കുന്നതെങ്കിൽ, അത്ര വലിയത്തിലുള്ള പാർട്ടികളിലാണ് അവൻ പോയി പങ്കെടുക്കുന്നതെങ്കിൽ, അവൻ അവരുടെ കൂട്ടത്തിലായി പോകും. അവരെ പോലെയുള്ള ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത, അള്ളാഹു താലെ തന്നെ തള്ളി പറയുന്ന ഏറ്റവും ക്രൂരനായിട്ടുള്ള അങ്ങനെ മതനിഷേധികളായി മാറിപ്പോകും. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഒരു യുവത്വത്തിന്റെ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ചാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം യുവാക്കൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്, അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അവർക്ക് വേണമോ കഞ്ചാവ് വേണമോ, ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരെങ്കിലും തല്ലിയാൽ തിരിച്ചു തല്ലാൻ ആള് വേണമോ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നിനക്കൊന്നും ബാധിക്കുകയില്ല, നീ വലിയ അഭിമാനിയായി നിനക്ക് നടക്കാം, നീ കോളേജിൽ നിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ സംരക്ഷിക്കും, ഇങ്ങനെ പറയുന്ന ചുവപ്പ് കൊടിയുടെ ആളുകൾ സഹോദരങ്ങളെ, അവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഒരു കാരണവശാലും ആ കൂട്ടത്തിൽ പറഞ്ഞയക്കരുത്. അതിനർത്ഥം ബാക്കിയുള്ള മറ്റു പാർട്ടികളും മറ്റ് കാര്യങ്ങളും എല്ലാം വളരെ നല്ലത് എന്നല്ല, എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട്. ചിലത് ദീനിന്റെ പേരിൽ തീവ്രവാദ ലൈനുകളിലേക്ക് കൊണ്ടുപോകുന്ന പാർട്ടികൾ പോലുമുണ്ട്. എല്ലാത്തിലും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ദീനിന്റെ കാര്യത്തിലായിരിക്കും ദീനിയായിട്ടുള്ള സംസാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ വഷളാക്കുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങളിലും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്ന് കാലത്ത് നിനക്ക് ബാഹ്യമായി കൂട്ടുകാരെ കണ്ടിട്ടില്ല എങ്കിലും ഏറ്റവും വലിയൊരു കൂട്ടുകാരനും ഇതുപോലെയുള്ള മൊബൈലുകൾ, അത് ഏറ്റവും വലിയൊരു കൂട്ടുകാരനായി ഒപ്പമുള്ളവരാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ കുട്ടിയുടെ മറ്റ് ഫ്രണ്ട് സർക്കിളെല്ലാം കൃത്യമായി നീ പൂട്ടിവെച്ച് അതെല്ലാം നോക്കിയാൽ പോലും ഇതിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ചെറിയ കുട്ടികൾക്ക് ഇത് നൽകാൻ പാടില്ല. ഇതിന്റെ പേര് തന്നെ സ്മാർട്ട് ഫോൺ എന്നാണ്. അത് സ്മാർട്ടായ ആളുകൾക്കല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നിന്റെ ബുദ്ധി കുറവുണ്ടോ, നിനക്കിത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അവൻ നിന്റെ മേൽ അവന്റെ ബുദ്ധി പ്രയോഗിക്കും, അവൻ അതിന്റെ വഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകും. നിനക്ക് ബുദ്ധി ഉണ്ടാകണം. ഇതിലേതിനാണ് തിരഞ്ഞെടുക്കണം, ഇതിലേതെല്ലാമാണ് നല്ലതുള്ളത്, അതേ എനിക്ക് ഉപകരിക്കാൻ പറ്റുകയുള്ളൂ, കൂടുതലും മോശമായതാണ്, അത് തിരഞ്ഞെടുക്കാനുള്ള നന്മ തിന്മകൾ, അത് വിവേചനം നടത്താനുള്ള കഴിവ് നിനക്കില്ല എങ്കിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വളരെ കുറഞ്ഞതായിരിക്കും, അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മൊബൈലുകൾ അത് കൊടുക്കുന്ന കാര്യം, അത് അവനോട് നടത്തുന്ന ഏറ്റവും വലിയ തർബിയത്തിൽപ്പെട്ടതാണ്, അത് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവസാനത്തെ കാര്യം സഹോദരങ്ങളെ, ഏറ്റവും വലിയ മാതൃകയായി മാതാപിതാക്കൾ മാറണമെന്നുള്ളതാണ്. നമ്മൾ ഇന്ന കാര്യങ്ങളെല്ലാം പറയുന്നു, ഉപദേശിക്കുന്നു, നിസ്കരിക്കാൻ പറയുന്നു, നോമ്പെടുക്കാൻ പറയുന്നു, നല്ല കാര്യങ്ങളെല്ലാം പറയുന്നു, എന്നിട്ട് മാതാപിതാക്കൾ ഇതിനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവർ നിങ്ങളെ വിലയിരുത്തു. അവർ ഈ ദീനിനെ കുറിച്ചൊരു വിലയും കാണുകയില്ല. ദീനിന്റെ കാര്യത്തിൽ അവർക്കൊരു അതിനോടുള്ളൊരു പേടിയും അതിനോടൊരു ഗാംഭീര്യമോ പ്രതീക്ഷിക്കുകയില്ല. അവർ ആ കാര്യത്തെ നിസാരമാക്കി കാണും. നീ ഇങ്ങനെ രാവിലെ കിടന്നുറങ്ങിക്കൊണ്ട് സുബീ നിസ്കരിക്കാതെ നീ കിടന്നുറങ്ങുക, അവൻ കാണുന്നുണ്ട് ഉപ്പയും കിടന്നുറങ്ങുകയാണ്, 7 മണിക്കും 6 മണിക്കും എഴുന്നേൽക്കുകയാണ്. പിന്നീട് മോനെ വിളിച്ച് നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറഞ്ഞ് കൽപ്പിക്കുമ്പോൾ അവനറിയാം ഇയാൾ എപ്പോഴാണ് നിസ്കരിച്ചതെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ആ രൂപത്തിൽ നല്ല നല്ല സദാചാരങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എന്നാൽ ഉപ്പയും മക്കളും എല്ലാം തന്നെ സിനിമകളും സംഗീതങ്ങളും ഒരുമിച്ച് കാണുന്നുണ്ടാകും. ഇത് കാണുന്ന ഒരുവൻ എങ്ങനെയാണ് സദാചാരം പറയാൻ സാധിക്കുക? എല്ലാ തോന്നിവാസത്തിന്റെയും ഉറവിടമാണത്. സമൂഹത്തിൽ മുഴുവൻ തോന്നിവാസങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ സോഴ്സുകളാണ് സംഗീതവും അതുപോലെ സിനിമകളും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കാര്യം നന്നാക്കാതെ മക്കൾ നന്നാവണം. നമ്മളിങ്ങനെയൊക്കെ പോകട്ടെ, എന്റെ മക്കൾ വലിയ ഖുർആൻ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാകണം, നല്ല രീതിയിൽ വരണം എന്ന് ആശിച്ചതുകൊണ്ട് കാര്യമില്ല. ഏറ്റവും വലിയ മാതൃക നിങ്ങൾ തന്നെയാകാൻ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഈ കാലഘട്ടത്തിലുള്ള എല്ലാ ശറുകളിലും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയും അവരെയും എല്ലാം തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വന്ന വീഴ്ചകളും കുറവുകളും വിട്ടുപുറത്തും അപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, اللهم اجرنا من النار, اللهم اجرنا من النار, اللهم ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. اللهم اعز الاسلام والمسلمين, واذل الشرك والمشركين, ودمر اعداءك اعداء الدين. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار, والله اعلم. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.